أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحزنك الذين يسارعون في الكفر، إنهم لن يضروا الله شيئا، يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم. إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم، إنما نملي لهم ليزدادوا إثما ولهم عذاب مهين. ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب، وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء، فآمنوا بالله ورسله، وإن تؤمنوا وتتقوا فلكم أجر عظيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم، بل هو شر لهم، سيطوقون ما بخلوا به يوم القيامة، ولله ميراث السماوات والأرض، والله بما تعملون خبير. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ പരലോകത്ത് ധാരാളം പ്രതിഫലം ലഭിക്കുന്നതും ഇഹലോകത്ത് അള്ളാഹുവിന് തൃപ്തിയുള്ളതുപോലെ ജീവിക്കുന്നതിൽ നമുക്ക് വലിയ പ്രയോജനം ചെയ്യുന്നതുമായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറ്റി എഴുപത്തി ആറാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത്. വലാ യഹസുൻക, ഹുസ്നു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദുഃഖം എന്നാണ്. വലാ യഹസുൻക, താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അഹസന, ദുഃഖിപ്പിച്ചു. അല്ലദീന, ഒരു കൂട്ടർ. യുസാരിഉന, അവർ കുതിച്ചു പായുന്നു അല്ലെങ്കിൽ മത്സരിച്ചോടുന്നു. ഫിൽ കുഫ്രി, സത്യനിഷേധത്തിൽ. ഇന്നഹും, നിശ്ചയം അവർ. ലൈ യദുറുല്ലാഹ ഷൈആ, ലൈ യദുറുല്ലാഹ, ലറ ബുദ്ധിമുട്ടിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ അർത്ഥം. ലൈ യദുറു, അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല. അല്ലാഹ, അല്ലാഹുവിനെ. ഷൈഅൻ, ഒട്ടും. യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു. അല്ലാ യജ്അല ലഹും, അവർക്ക് ഉണ്ടാകാതിരിക്കാൻ. ഹല്ലൻ, യാതൊരു വിഹിതവും. ഫിൽ ആഖിറ, പരലോകത്ത്, അല്ലെങ്കിൽ യാതൊരു സൗഭാഗ്യവും. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, അലീമായ ആദാബ്. അലീമിന് മഹത്തായാന്ന് അർത്ഥം പറയലുണ്ട് പലപ്പോഴും നമ്മൾ. ആദാബിലേക്ക് ചേരുമ്പോ ഭയങ്കരമായ ഗുരുതരമായ എന്നൊക്കെയാണ് അർത്ഥം പറയുക. വാക്ക് മലയാളത്തിന്റെ പ്രശ്നമാണ്. മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, വണ്ണമായാണ്. വണ്ണമായ, വണ്ണമായ എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് ഉപയോഗിക്കാം. അജുറുൻ അലീം, വണ്ണമായ പ്രതിഫലം. അദാബുൻ അലീം, വണ്ണമായ ശിക്ഷ. പക്ഷെ ആ വാക്ക് നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് മഹത്തായ എന്ന് പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോഴും ഗുരുതരമായ എന്ന് ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴും പരിഭാഷപ്പെടുത്തലേ എളുപ്പമുള്ള കാര്യമുള്ളൂ. എന്താ പറഞ്ഞത്? ഒന്നുകൂടി വായിച്ചു നോക്കാം. വലാ യഹസുൻകല്ലദീന യുസാരിഉന ഫിൽ കുഫ്രി, കുഫ്രിൽ മത്സരിച്ചോടുന്നവർ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. കുഫ്രിൽ മുന്നേറുന്നവർ, കുതിച്ചു വായുന്നവർ, മത്സരിച്ചോടുന്നവർ ഒക്കെ യുസാരിഉന എന്നുള്ളതിന്റെ അർത്ഥമാണ്. അത്തരം ആളുകൾ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ, അവ ഒരിക്കലും അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. അള്ളാഹ്ക്ക് ഒരു ദോഷവും ചെയ്യൂല അവർ എന്നർത്ഥം. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പരലോകത്ത് അവർക്ക് യാതൊരു സൗഭാഗ്യവും ഇല്ലാതിരിക്കുവാനാണ്. ആക്കുക എന്നാണല്ലോ ജഅല എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഉണ്ടാക്കാതിരിക്കുവാൻ, ഉദ്ദേശം നൽകാതിരിക്കുവാൻ എന്നർത്ഥം. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ അല്ലെങ്കിൽ വണ്ണമായ ഗുരുതരമായ ശിക്ഷയാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്, താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖമുണ്ടായിരുന്ന ഒരു കാര്യമാണ് മൊത്തത്തിൽ കുഫ്ര് തന്നെ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതലില്ലേ, ഫലഅല്ലക ബാഹിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫാ, അവർ വിശ്വസിക്കാത്തതിൽ ദുഃഖിതനായി അവരുടെ പിന്നാലെ നടന്ന് നബിയെ താങ്കൾ തടികേടാക്കിയേക്കുമോ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. സ്വാഭാവികമാണ് ദുഃഖം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരാളെ തടയുകയാണ്, അയാൾ പോകുന്നത് നാശത്തിലേക്കാണ്, പാലം അപകടത്തിലാണ്, പൊട്ടിപ്പൊളിഞ്ഞ് വീഴാൻ നിൽക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള പാലത്തിലേക്ക്, അതൊന്നുമില്ല, ഞാൻ ഇതിലൂടെ അക്കരെ കടക്കും എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മനുഷ്യൻ കയറാൻ പോവുകയാണ്. നമ്മൾ അയാളെ പരമാവധി തടയാൻ നോക്കുന്നുണ്ട്, അയാൾ സമ്മതിക്കുന്നില്ല, പാലാപകടത്തിലൊന്നുമില്ല, നീ വെറുതെ പറയാണ്. നമുക്കാണെങ്കിൽ ബോധ്യമുണ്ട്, പാലം ഇതാ തകർന്നിരിക്കുന്നു, ഇപ്പൊ വീഴുക. അങ്ങനെ ഒരു മനുഷ്യൻ പോകുമ്പോ പോലും, ഏതോ ഒരു മനുഷ്യൻ, നമുക്കറിയാത്ത ഒരാള് പോകുമ്പോ പോലും നമുക്ക് വല്ലാത്ത സങ്കടവും ദുഃഖവും ബേജാറുമാണല്ലോ അനുഭവപ്പെടുക. അള്ളാഹുവിന്റെ റസൂൽ ഇസ്രാവും മിഅ്റാജും പോയി കണ്ടതാണ് സ്വർഗവും നരകവും. ഈ മനുഷ്യന്മാരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അള്ളാഹു തആലക്ക് റസൂലുള്ളാഹിക്ക് നല്ലോണം അറിയാം. എന്നിട്ടും അവർ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. ആരൊക്കെയാണ് അതിലുള്ളത്? ഏതോ നാട്ടുകാർ മാത്രമല്ല, സ്വന്തം വളരെ അടുത്ത ഒടപ്പറപ്പുകൾ, എളാപ്പയുണ്ട്, മൂത്താപ്പാന്റെ മക്കള്, സ്വന്തം ചോരയിൽ പറന്ന ഒരുപാട് മനുഷ്യർ, അവരൊക്കെ പോകുന്നത് നാശത്തിലേക്കാണല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖമുണ്ടായിരുന്നു. ഇവിടെ യുസാരിഉന ഫിൽ കുഫ്രി എന്ന് പറഞ്ഞത് അതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അംഗീകരിക്കാതിരിക്കുക മാത്രമല്ലല്ലോ മക്ക മുശ്രിക്കുകൾ ഇവിടെ ചെയ്തത്. ഇത് ഉഹദിന്റെ നിരൂപണമാണല്ലോ ഈ പറയുന്നത്. ബദറിൽ അവരെ തോറ്റിട്ട് യൗമുൽ ഫുർഖാന് സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. അതിൽ നിന്ന് പഠിക്കായിരുന്നു അവർക്ക് ഇത് കളി വേറെയാണ് എന്നുള്ളത്. ബദറിൽ നിന്ന് പക്ഷെ അതും പഠിച്ചില്ല. പിറ്റേ കൊല്ലം ബദറിലേക്ക് വന്നതിന്റെ 2 × 3 അവിടെ 1000 ആളാണെങ്കിൽ ഇവിടെ 3000 ആളുമായിട്ട് റസൂലുള്ളാനെയും ദീനുൽ ഇസ്ലാമിനെയും നശിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട് വരിക, എന്നിട്ട് യുദ്ധം ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുക, കൊന്നേ എന്ന് വീമ്പളക്കുക. എന്തൊക്കെയാണ് ഉഹദിൽ മുശ്രിക്കുകൾ ചെയ്തു കൂട്ടിയത്? റസൂലുള്ളാന്റെ രക്തബന്ധുക്കൾ തന്നെയായ മുശ്രിക്കുകൾ. അത് താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞത്. ഇത് എല്ലാ കാലത്തെയും മൂമിനുകളോടുള്ള ഒരു സന്തോഷ വാർത്തയാണ്, ഒരു ഒരു ആഹ്വാനമാണ്. കുഫറിന്റെ പിത്തലാട്ടം അങ്ങനെ പറഞ്ഞു, യുഖല്ലിബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്, നാടുകളിൽ സത്യനിഷേധികൾ കിടന്ന് പൊളയുന്നത് നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ദുഃഖിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്? ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ, അവര് അള്ളാഹ്ക്ക് ഒരു ഒരു പ്രയാസം ഉണ്ടാക്കാൻ പോകുന്നില്ല. ലൻ യദുറുല്ലാഹ എന്നാണ്, ഇപ്പൊ പ്രയാസം ഉണ്ടാക്കൂല എന്നല്ല, ലാ യദുറുല്ലാഹ എന്നല്ല, ലൻ യദുറുല്ലാഹ എന്നാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലാ യദുറുല്ലാഹ എന്നാണെങ്കിൽ ഇപ്പൊ തൽക്കാലം ഉണ്ടാക്കൂല എന്നാണ് അർത്ഥം. ലൻ യദുറുല്ലാഹ എന്ന് പറഞ്ഞാലോ, ഖിയാമന്നാള് വരെ അവര് റസൂലുള്ളാഹ്ക്ക് അള്ളാഹുവിന് ഒരു പ്രയാസം ഉണ്ടാക്കൂല എന്നാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാ കാലത്തേക്കുള്ള മുഅ്മിനീങ്ങളോടും അള്ളാഹ്ക്ക് പറയാനുള്ളതാണ്. അല്ല, അങ്ങനെ തന്നെ അല്ല പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ലയ്യലുറുല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല മനുഷ്യരെ സന്മാർഗത്തിലാക്കാൻ വേണ്ടി റസൂലിനെ അയക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ റസൂല് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ. അതിന്റെ ഇടയിൽ നിഷേധികൾ രംഗത്ത് വന്ന് ആ റസൂലിനെ അങ്ങോട്ട് കൊന്നുകളഞ്ഞ് ആ പരിപാടി അങ്ങോട്ട് പൊളിച്ചു കളയുമോ? അങ്ങനെ സംഭവിക്കൂല എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ അള്ളാന്റെ പ്ലാന് മുശ്രിക്കുകളെ എല്ലാവരും കൂടി വന്നിട്ട് തകർത്ത് കളഞ്ഞ് അങ്ങനെ ദീനുൽ ഇസ്ലാം ആളുകൾക്ക് കാട്ടിക്കൊടുക്കുന്നതും അത് വിജയിപ്പിച്ചെടുക്കുന്നതും ഒക്കെ നടക്കാതെ പോയി. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ പലപ്പോഴും ചില സംഗതികൾ ചെയ്ത വേറെ ആരോ ഇടപെട്ട് അതങ്ങോട്ട് കൊളാക്കി അണ്ട് തകർത്ത് കളഞ്ഞു, നടക്കാതെയായി. അങ്ങനെയൊന്നും അള്ളാന്റെ പ്ലാന് പൊളിക്കാൻ മുശ്രിക്കുകളെല്ലാം കൂടി കുഫറിൽ പിത്തലാട്ടം ഉറഞ്ഞു തുള്ളി വരുന്നതൊന്നും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇത് ഖിയാമന്നാള് വരേക്ക് അങ്ങനെയാണ്. കുഫറിന്റെ ശക്തി കൊണ്ട് ഇസ്ലാം തകർന്നു പോകുകയില്ല. അല്ലാഹു തആല എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ലിയുലിഹിറഹു അലദ്ദീനി കുല്ലി ൂരിഹൽ മുശ്രിക്കുൻ സൂറത്ത് തൗബയില് സൂറത്ത് സഫിലും ഒക്കെ നമുക്ക് കാണാം. അവര് ഊതിക്കെടുത്താൻ നോക്കുകയാണ്, അല്ലാഹ് സമ്മതിക്കില്ല അത് കേടാൻ. അല്ലാഹ് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല റസൂലിനെ അയച്ചിരിക്കുന്നത് ഇങ്ങനെയും ഒരു റസൂൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, സകലതിനെയും തോൽപ്പിക്കാൻ തന്നെയാണ്. ഇത് ഖിയാമന്നാള് വരെ അങ്ങനെയാണ്. കുഫറിന്റെ ശക്തി കൊണ്ട് ഇസ്ലാം പരാജയപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നടക്കില്ല. അതാണ് യദുറുല്ലാഹ് ശൈഅ എന്ന് പറഞ്ഞത്. ഇനിയും നടക്കൂല. ആ പറഞ്ഞ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ ഒക്കെ ഉദ്ധരിച്ച ഹദീസ്, ഇന്നല്ലാഹ സവ്വാലിൽ അർള, അള്ളാഹു എനിക്ക് ഭൂഗോളം ചുരുക്കിക്കാട്ടി തന്നു, ഫറായിത്തു മഷാരിഖൽ അർളി വ മഗാരിബഹ, ഞാൻ അതിന്റെ കിഴക്കും പടിഞ്ഞാറും കണ്ടു, ല യബ്ലുഗു മുൽക ഉമ്മത്തി മാ സുബിയലി മിൻഹ, എന്റെ ഉമ്മത്തിന്റെ അധികാരമൊത്തും അഥവാ എന്റെ ഉമ്മത്ത് ഭരിക്കും ആ ഭൂഗോളം മുഴുവൻ. ഇതാണ് വല്ലാഹു മുത്തിമു നൂരിഹി ലിയുലിഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നൊക്കെ പറഞ്ഞതിന് ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ, റസൂലുള്ളാഹിന്റെ സഹിയായ ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടാമത് ഒന്നുകൂടി ഉണ്ട് അവിടെ, ലാ യത്രുക്കുല്ലാഹു ബൈത മദിരിൻ വലാ വബിരില്ല അദ്ഖലഹു ഹാദദ്ദീൻ. ഈ ദീന് കയറാത്ത ഒരു കുടിലും വീടും അല്ല ബാക്കി വെക്കൂല, സകലടത്തും അള്ളാന്റെ ദീനെ തളർത്തും. ഇതൊക്കെ അള്ളാന്റെ പ്ലാനാണ്, റസൂലുള്ളാന്റെ പ്രവചനാണ്. നിഷേധികൾ എത്ര വലിയ പണിയെടുത്താലും അള്ളാന്റെ പ്ലാന് പൊളിയൊന്നും പോകുന്നില്ല എന്നാണ് ലയദുറുല്ലാഹ ശൈഅ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് ഈ മുശിരിക്കുകളെ അള്ളാഹു തആല അല്ലെങ്കിൽ നിഷേധികളെ അള്ളാഹ് ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്? മദീനക്കെതിരെ മക്കയിൽ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ അവരങ്ങട്ട് ഡിലീറ്റ് ചെയ്യായിരുന്നില്ലേ, അവരങ്ങ് തടയായിരുന്നില്ലേ, അവരങ്ങ് ശിക്ഷിക്കായിരുന്നില്ലേ? അള്ളാന്റെ പ്ലാൻ എന്താ? യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹള്ളം ഫിൽ ആഖിറ. നിഷേധികൾക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ലാതിരിക്കാനാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവരവരുടെ നരകം പരമാവധി പണിയട്ടെ, പരമാവധി യാതൊരു കാരുണ്യത്തിനും അർഹരാകാത്ത വിധം അവർ അവരുടെ പണിയെടുക്കട്ടെ, എന്നിട്ട് അവരുടെ നരകം അങ്ങോട്ട് വലുതാവട്ടെ എന്നാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. അതിനെ ഇത് കാരണമാകുകയുള്ളൂ എന്നർത്ഥം. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹള്ളം ഫിൽ ആഖിറ. അതിന്റെ വിശദീകരണം അടുത്ത ആയത്തിലുണ്ട്, അത് അവിടുന്ന് പറയാം. വലഹും അദാബുൻ അലീം, പിന്നെ പരലോകത്ത് എന്താ അവർക്ക് ഉണ്ടാവുക? വേദനയേറിയ ശിക്ഷയാണ്, കൊടിയ ശിക്ഷയാണ് അവർക്ക് ഉണ്ടാക്കുക. ഇന്നല്ലദീന ഇഷ്തറവുൽ കുഫ്റ ബിൽ ഈമാനി ലൻ യദുറുല്ലാഹ ശൈഅ വലഹും അദാബുൻ അലീം. ഇന്നല്ലദീന ഇഷ്തറവു, നിശ്ചയം വിലക്ക് വാങ്ങിയവർ, ഇഷ്തറ അൽ കുഫ്ര കുഫ്രിനെ, ബിൽ ഈമാനി ഈമാന്, ഇഷ്തറ എന്നുള്ള വാക്കിന് വാങ്ങിന്നും വിറ്റുന്നും അർത്ഥമൊക്കെ ഉണ്ടാകും ഇഷ്തറ. പക്ഷെ എളുപ്പമുള്ള ഒരു തിരിച്ചറിയാനുള്ള വഴി, അങ്ങോട്ട് കൊടുത്തത് എന്താണോ അതിന്റെ കൂടെ ഒരു ബി ഉണ്ടാകും. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇഷ്തറവുൽ ദലാലത്ത ബിൽ ഹുദ, ഇഷ്തറവുൽ ഹയാത്ത ദുനിയ ബിൽ ആഖിറ, ഇഷ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ. ഈമാന് കൊടുത്തിട്ട് അവരെന്ത് വാങ്ങിയിരിക്കുന്നു? കുഫറിനെ. അങ്ങനെ ചെയ്തവർ ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഇഷ്തറവുൽ കുഫ്ര കുഫറിനെ വിലക്ക് വാങ്ങിയിരിക്കുന്നു, ബിൽ ഈമാനി ഈമാന് കൊണ്ട്. ലൻ യുദുറുല്ലാഹ, അവരും അവർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല അള്ളാഹുവിനെ, ശൈഅൻ ഒട്ടും. വലഹും, അവർക്കുമുണ്ട് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഇഷ്തറവുൽ കുഫ്ര ബിൽ ഈമാനി, നിശ്ചയം ഈമാന് കൊണ്ട് കുഫറിനെ വാങ്ങിയ ആളുകൾ, ലൻ യദുറുല്ലാഹ ശൈഅ, അള്ളാഹുവിനെ ഒരിക്കലും ഒട്ടും ബുദ്ധിമുട്ടിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആരെ പറ്റിയാണിത്? ഇന്നല്ലദീന ഇഷ്തറവുൽ കുഫ്ര ബിൽ ഹുദ എന്ന് പറഞ്ഞത് നമ്മൾ സൂറത്തുൽ ബക്കറ പഠിച്ചിട്ടാണല്ലോ, സൂറത്തു ആലി ഇംറാനിലേക്ക് വന്നത് അല്ലേ. ഉലായിക്ക അല്ലദീന ഇഷ്തറവുൽ ദലാലത്ത ബിൽ ഹുദ, സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞതാണ് അതന്നെ. ഈ മുനാഫിക്കുകളെ പറ്റി എന്നാണ് ഇവിടെയും പറയുന്നത്. അഥവാ മക്കയിൽ നിന്ന് ആയുധം ശേഖരിച്ച് സൈന്യമായിട്ട് റസൂലുള്ളാഹി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളുകൾ മുതൽ ഖിയാമന്നാൾ വരെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന സകല നിഷേധികളും, അവര് അള്ളാന്റെ ദീനിന് ഒരു കുഴപ്പം വരുത്താൻ പോണില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല, അവർക്ക് ദീനിനെ തകർക്കാനൊന്നും കഴിയില്ല. അതുപോലെ അകത്തുനിന്നുള്ള ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് 1000 പേരുമായിട്ട് പോയിട്ട് വഴിയിൽ വെച്ച് 30% പിന്നോട്ടടിച്ചത്, പറഞ്ഞത് കേൾക്കാതെ 1000-ൽ 300 ആളുകളാണ് ഞങ്ങളില്ലാന്നും പറഞ്ഞ് വിഘടിച്ചു പോയത്. ആ വിഘടിച്ചു പോയ ആളുകൾ മുതൽ ഖിയാമന്നാളിന്റെ അവസാന കാലത്തുണ്ടാകുന്ന മുനാഫിക്കുകൾ വരെയുള്ളവർ ഒന്നും, ലൻ യദുറുല്ലാഹ ശൈഅ, അള്ളാഹ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കൂല, അഥവാ അള്ളാഹുവിന്റെ ഒരു പദ്ധതിയും അവര് കാരണം പൊളിഞ്ഞു പോകുകയില്ല. അള്ളാഹിന്റെ തീരുമാനം തന്നെ നടക്കും. നബിമാരെ അയച്ച് തിയാമന്നാൾ വരെയൊക്കെയുള്ള പിന്നെ മനുഷ്യർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കാനും, എന്നിട്ട് ഇഷ്ടം ആഗ്രഹിക്കുന്ന സത്യാന്വേഷിക്ക് മൂമിനാകാനും അല്ലാത്തവന് നിഷേധിയാകാനും ഒക്കെ ഉള്ള ഒരു അവസരം വേണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അള്ള ചെയ്ത പ്ലാന് ഇവരുടെ പദ്ധതി ഇവരുടെ പ്ലാന് കൊണ്ട് ഇവരുടെ ശല്യം കൊണ്ട് അങ്ങോട്ട് മുടങ്ങിപ്പോയല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. ഏതുപോലെ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുമ്പോ പിന്നെ ആരോ അതിനെ കൊണ്ട് മറച്ചു പിടിക്കുന്നു. അതുകൊണ്ട് അള്ള ഇനിയിപ്പോ എന്താ ചെയ്യുക? സൂര്യൻ ഉദിച്ചിട്ട് ആളുകൾ അതിനെ മറച്ചു പിടിക്കണം, അതോടുകൂടി സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നില്ല, കുടുങ്ങിപ്പോയല്ലോ അള്ള, ഇങ്ങനെ സംഭവിക്കുമോ? ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കാഫിറിന്റെയും മുനാഫിഖിന്റെയും പ്രവർത്തനങ്ങളൊന്നും ഖിയാമന്നാൾ വരെ അള്ളാഹുവിന്റെ ദീനിനെ ഒരു നിലക്കും പ്രയാസപ്പെടുത്തുകയില്ല. പിന്നെ എന്താ ഉണ്ടാവുക? വലഹും അദാബിന്നെ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ. കാഫിറിന് പറഞ്ഞെടുത്ത് അദാബിൻ അലീം, മുനാഫിഖിന് പറഞ്ഞെടുത്ത് അദാബിൻ അലീം, അല്ലേ? അത്രേ വ്യത്യാസമുള്ളൂ, അത്രേ വ്യത്യാസമുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ അലീം, എന്തുകൊണ്ടാണ് ഇവിടെ അലീം എന്ന് പറഞ്ഞത്? നമ്മൾ പഠിച്ചു നോക്കണം. ആർക്കെങ്കിലും കിട്ടിയാൽ എനിക്കും പറഞ്ഞു തരണം. എനിക്കറിയില്ല, അറിയില്ല. അള്ളങ്ങനൊക്കെ പല വാക്കും പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. മുനാഫിക്കിന്റെ ശിക്ഷ അദാബിൻ അലീമാണ്, കാഫിറിന്റെ ശിക്ഷ അദാബിൻ അലീമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കടുത്ത ശിക്ഷ മുനാഫിക്കനാണുള്ളത്. അപ്പൊ അലീം എന്ന് പറഞ്ഞതായിരിക്കണം വലുത്. എന്തായാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും, വലാ യഹ്സബന്ന, വിചാരിക്കണ്ട. അല്ലദീന കഫറു, നിഷേധികൾ വിചാരിക്കണ്ട. അന്നമാ നുംലി ലഹും, അന്നമാന്റെ അർത്ഥം മാത്രം എന്നാണ് അല്ലേ. നാം അവർ നുംലി, അംലായുംലി നുംലി, സമയം നീട്ടിക്കൊടുക്കുക എന്നർത്ഥം. മലിയ എന്ന് പറഞ്ഞാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടാക്കാന്നാണ്. അന്നമാ നുംലി ലഹും, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് ഖൈറുൻ, ഖൈറാണെന്ന് വിചാരിക്കണ്ട. ലി അംഫുസിഹി, അവർക്ക് അഥവാ അവരുടെ സ്വന്തങ്ങൾക്ക്, അവരുടെ ശരീരങ്ങൾക്ക് എന്നൊക്കെ അർത്ഥം. നാം വലാ യഹ്സബന്നല്ലദീന കഫറു, സത്യനിഷേധികൾ വിചാരിക്കേണ്ടതില്ല. അന്നമാ നുംലി ലഹും, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് ഖൈറുൽ അംഫുസിഹിം, അവർക്ക് ഗുണകരം തന്നെയാണെന്ന്. നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് ഗുണകരം തന്നെയാണെന്ന് സത്യനിഷേധികൾ വിചാരിക്കണ്ട. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇത്മാ, ഇന്നമാ നുംലി ലഹും, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് ലിയസ്ദാദു, അവർ സാദ വർദ്ധിപ്പിച്ചു, സാദ വർദ്ധിച്ചു, ഇസ്ദാദ വർദ്ധിപ്പിച്ചു, ലിയസ്ദാദു അവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു, വേണ്ടി മാത്രമാകുന്നു എന്നർത്ഥം. അവിടെയാണ് ഇന്നമന്റെ അർത്ഥം വരിക. ഇസ്മ എന്ത്? കുറ്റം. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മ, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് കുറ്റം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു. വലഹും അദാബും മുഹീൻ, വലഹും അവർക്കുണ്ട് അദാബും മുഹീൻ, മാനം കെടുത്തുന്ന ശിക്ഷ, നിന്ദിക്കുന്ന ശിക്ഷ, നിന്ദ്യമായ ശിക്ഷ എന്നൊക്കെ അർത്ഥം. എന്താ പറഞ്ഞത്? അലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറു ലി അൻഫുസിഹിം, സത്യനിഷേധികൾ വിചാരിക്കേണ്ട, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരം തന്നെയാണെന്ന്. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർ അവരുടെ പാപങ്ങൾ, കുറ്റങ്ങൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ കാരണമാകുകയുള്ളൂ. വലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. എന്താ സംഭവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ കൊല്ലാൻ വരെ മെനക്കെട്ട് വന്നല്ലോ മുശ്രിക്കുകൾ. പിൽക്കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. മുശ്രിക്കുകളുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ഒരു നിലപാടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ചെയ്യണ കാര്യം ശരിയാണെങ്കിൽ സൗഭാഗ്യം ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അതിൻ്റെ ദുരന്തം ഉണ്ടാവും. അത് നമുക്കിവിടെ കാണാം. ഇപ്പോ കന്നിമൂല നോക്കാതെ വീട് വെച്ചാല് അല്ലേ, അതൊന്നുമല്ല, ഒരുപാട് കാര്യമുണ്ട്. വീട്ടിലേക്ക് കയറുന്നത് സ്റ്റെപ്പ് മൂന്നെണ്ണം ആയാലേ രണ്ടേ പാടും. ഇങ്ങനെയൊക്കെ ആയാലുള്ള കുഴപ്പം എന്താ? അത് പിന്നെ വീട്ടിലെ ആപത്തുണ്ടാവും. അതുപോലെ ജാതകമൊക്കാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ കല്യാണം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ കെട്ടിയവൻ ആക്സിഡന്റിൽ മരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആപത്തുണ്ടാകും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഭയങ്കര കുടുംബ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ആപത്തുണ്ടാകും. അത് പേടിച്ചിട്ടാണ് ഈ പാവങ്ങള് പിന്നെ ജാതകം നോക്കാൻ പോകുന്നത്. ജാതകം ഒക്കാതെ കല്യാണം കഴിക്കാതെ കാലം കഴിഞ്ഞ ആണുങ്ങള് പെണ്ണുങ്ങള് എത്ര ഉണ്ട്! ആപത്തുണ്ടാകുന്ന പേടിച്ചിട്ടാണ് ഈ നടക്കാത്തത്. ഈ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരും, അതിലും വലിയൊരു ആപത്ത് ഇനി ഏതാ ഉള്ളത്? അതാണ് ഈ ജാതകം നോക്കിയത് കൊണ്ട് ഉണ്ടായത്. ഇങ്ങനെ കന്നിമൂല, ജാതകം, അതുപോലെ എന്തെങ്കിലും ആപത്ത് വന്നാൽ അവർ ജ്യോത്സ്യന്റെ അടുക്കെടുത്ത് പോകും. ഇതെന്താ സംഭവിക്കാൻ കാരണം? അപ്പൊ പറയും, നിങ്ങൾ ഇന്നത് ചെയ്തത് ശരിയായിട്ടില്ല, നിങ്ങളെ പറമ്പിൽ ഇന്ന ഒരു മരം നിൽക്കുന്നുണ്ട്, അത് വെട്ടണം. ഇതിലൊക്കെ ഇപ്പൊ മുസ്ലിങ്ങളും ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഈ ജാതി വസവാസികൾക്കൊക്കെ മുസ്ലിങ്ങളും ചെല്ലുന്നതാ കാണുന്നത്. കന്നിമൂല നോക്കി കൊടുക്കണ ഉസ്താദുമാർ വരെയുണ്ട്. കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താ? ഗണപതി പൂജയാണ്. ഇങ്ങനെ അരുതാത്തത് ചെയ്താൽ ആപത്തിറങ്ങും, ഇതാണ് വിശ്വാസം. അപ്പൊ മുശ്രിക്കുകളുടെ ഒരു ഒരു വിചാരാണെന്ത്? ഈ നബിയാന്നും പറഞ്ഞ് വന്നവനെ ഞങ്ങൾ ശല്യം ചെയ്യലും തുടങ്ങിയിട്ട് 10-15 കൊല്ലായിരുന്നു. ഉഹദ് നടക്കുന്നത് ഹിജ്റയുടെ 3-ാം കൊല്ലത്തിലാണല്ലോ. 13 കൊല്ലം, 16 കൊല്ലമായി മൊത്തം. എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് എന്താ ഉണ്ടായത്? ഞങ്ങളിതാ വെച്ചടി വെച്ചടി. അവൻ കൂട്ടരും മക്കയിൽ നിന്ന് കലം കെട്ടി പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് എന്താ സുഖം? ഇങ്ങനെ ഞങ്ങളെ എതിർക്കാൻ വന്നവൻ ഇവിടുന്ന് പോകേണ്ടി വന്നു എന്നല്ലാതെ, എന്നിട്ടിപ്പതാ ഞങ്ങൾ അവിടെ ചെന്നിട്ടും അവന് നല്ല പണി കൊടുത്തു പോന്നിരിക്കുന്നു. 70 എണ്ണത്തിനെയാണ് കൊന്നത് ഉഹദിലെ. ഇങ്ങനെ വീമ്പ് വിളക്കിക്കൊണ്ടും വീമ്പ് വിചാരിച്ചുകൊണ്ടും ഇരിക്കണം. ഞങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. അതിനല്ല പറയണ മറുപടിയാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ലാതിരിക്കാനല്ല നിങ്ങളെ കൊല്ലാത്തത്, നിങ്ങളെ നശിപ്പിക്കാത്തത്. പിന്നെന്താ, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം സമയം നീളുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നരകം അനുഭവിക്കേണ്ടി വരിക എന്നേ ഉള്ളൂ. നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഇപ്പൊ പണം പലിശ കൊടുത്ത് ജീവിക്കുന്ന ഒരാള്, അയാൾക്ക് വലിയ ദീർഘായുസ്സും ആഫിയത്തും കൊടുത്തു. അങ്ങനെ ഒരുപാട് കാലം മൂപ്പര് ബ്ലേഡ് നടത്തി. എന്താ സംഭവിക്കുക? അയാളെ ദീർഘായുസ്സും കൊണ്ടും ആഫിയത്തും കൊണ്ടും എന്താ സംഭവിക്കുക? അയാളുടെ നരകം വർദ്ധിച്ചു എന്നല്ലാതെ. കുറച്ച് നേരത്തെ അറ്റാക്കായി മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെ ദീർഘായുസ്സും ആഫിയത്തും കിട്ടിയത് കൊണ്ട് അവർക്കൊരു കാര്യം കിട്ടാൻ പോകുന്നില്ല, പകരം അവരുടെ നരകത്തിന്റെ കട്ടി വർദ്ധിക്കുക എന്നത് മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതിനെ ഇത് കാരണമാകുകയുള്ളൂ എന്നാണ് അല്ലാഹു തആല താക്കീത് നൽകുന്നത്. നേരത്തെ റസൂലുള്ളാഹിനോട് പറഞ്ഞത്, മുഅ്മിനീങ്ങളോടും പറഞ്ഞത് നിങ്ങൾ ദുഃഖിക്കേണ്ട എന്നാണ്. നിഷേധിയോട് പറഞ്ഞത് വല്ലാതെ സന്തോഷിക്കൊന്നും വേണ്ട, ഇത് ഗുണാന്ന് വിചാരിക്കണ്ട, വലിയ ദീർഘായുഷ്മാൻ ഭവ ആയി തീർന്നു എന്നൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ആപത്തിനെ കാരണമാകുകയുള്ളൂ, കുറ്റകൃത്യം വർദ്ധിക്കുവാനേ കാരണമാകുകയുള്ളൂ. കുറ്റകൃത്യം വർദ്ധിക്കാൻ തന്നെയാണോ കാരണമായത്? അബൂ സുഫിയാനെ പിന്നെ മക്ക ഫത്ഹ് വരെ അല്ലാഹു തആല ശിക്ഷിക്കാതെ നശിപ്പിക്കാതെ ഇരുന്നത് അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനല്ലേ കാരണമായത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ വെച്ച് നശിപ്പിക്കാതിരുന്നത് കൊണ്ട് പിന്നീട് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഒരുപാട് നന്മകൾ ചെയ്യാനല്ലേ കാരണമായത് അല്ലേ? എന്തുകൊണ്ടാ അത് മാറിയത്? എന്തുകൊണ്ടാ കഫറു എന്നുള്ളത് മാറി ആമനു എന്നായി? നിഷേധത്തിൽ തന്നെ തുടർന്ന് ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ ആപത്തിനാണ് കാരണമാകുകയുള്ളു, നാശത്തിനെ കാരണമാകുകയുള്ളു. അതേസമയത്ത് മൂമിനിന് ദീർഘായുസ് കിട്ടുന്നത് വലിയ സൽക്കർമ്മമായിരിക്കും, വലിയ നേട്ടമായിരിക്കും എന്ന് മനസ്സിലാക്കാം. പിന്നെ ആ കുറ്റങ്ങളെല്ലാം കൂടി നേടിയിട്ട് അവൻ എന്താ ഉണ്ടാകുക? അദാബ് മുഹീൻ, മാനം കെടുത്തുന്ന ശിക്ഷയാണ്. ഇവിടെ അദാബിൻ അലീം എന്നും അദാബിൻ അലീം എന്നും പറയാതെ മുഹീൻ എന്ന് പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിരിക്കണം. അതെന്തിനാ? ഇവന്മാര് ഭയങ്കര ക്ഷേമന്മാരായിട്ടാണ് നടക്കുക, ഞങ്ങളാരാ എന്നുള്ള നിലയിൽ. ഞങ്ങളോട് കളിക്കാൻ വന്നു, ദൈവം അയച്ചവനാന്നും പറഞ്ഞിട്ട് വരുത്തേ, എന്നിട്ട് കണ്ടില്ലേ ഞങ്ങൾ കാട്ടിക്കൊടുത്തത്, കണ്ടില്ലേ പരിക്കേറ്റ് കിടക്കുന്നത്, തല പൊട്ടി ചോര വലിച്ചത്, പല്ല് പൊട്ടി നടക്കുന്നത്, ഞങ്ങളോടാണോ കളി എന്ന അഹങ്കാരമാണ് അവരെ നയിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് പോയിട്ട് മാനം കെടുത്തി കളയും അല്ലാഹു താല, നിന്ദ്യരാക്കി കളയും അല്ലാഹു താല. അല്ലേ, നിന്ന് കരയും, VVIP ആയ ആളുകളൊക്കെ നിന്ന് കരയും. മാ അദ്രി അന്നി മുലാഖിൻ ഹിസാബിയ യാ ലൈതഹ കാനത്തുൽ ഖാലിയ ഹലക അന്നി സുൽത്താനിയ മാ അഗന അന്നി മാലിയ. എന്റെ പണം, എന്റെ പദവി എന്നെ നശിപ്പിച്ചു, എന്റെ പണം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് VVIP നിന്ന് കരയും. ഹി സൈനസ് എന്നൊക്കെ ഇവിടെ പേരിന്റെ കൂടെ നിന്നവരുന്ന് കരയും. ഇതാണ് മാനം കെടുത്തുന്ന ശിക്ഷ എന്ന് പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. മാ കാന അല്ലാഹു, അല്ലാഹുവിന്റെ നിലപാടല്ല. മാ കാന അല്ലാഹു, അല്ലാഹുവിന്റെ രീതിയല്ല എന്നൊക്കെ അർത്ഥം. എന്ത്? ലിയദറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ വദറ യദറു എന്ന് പറഞ്ഞാൽ വിടുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ്. വിട്ടേക്കുക എന്ന് നമ്മൾ പറയുന്നത് അതിനാണ് ഉപയോഗിക്കുക. മുഅ്മിനീങ്ങളെ വിട്ടേക്കുക എന്നത് അല്ലാഹുവിന്റെ രീതിയല്ല. അലാ അലാ മേൽ, മാ ഒന്നിന്റെ മേൽ, അലാ മാ ഒന്നിന്റെ മേൽ, അന്തും നിങ്ങളാണ്, അലൈഹി അതിന്റെ മേൽ. ഇതാണ് വാക്കിന്റെ അർത്ഥം കേട്ടോ. എന്താ ഉദ്ദേശ്യം? നിങ്ങളുടെ നിലപാടിൽ, നിങ്ങൾ ഏത് നിലപാടിലാണോ അതിൽ. ഈ നിലപാട് എന്ന് പറഞ്ഞാൽ എന്താ? നില, തറ അല്ലേ, പാട്, അതുമ നിന്ന് നോക്കണ, അതുമ നിന്ന് സാധിക്കണ കാര്യം, അതാണല്ലോ ഈ നിലപാട് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഉള്ള നിലപാടിൽ നിങ്ങളെ അങ്ങ് വിട്ടേക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയല്ല. ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബ്, ഹത്താ വരെ, യമീസ മയ്യസ പിന്നെ വേർതിരിച്ചു എന്നർത്ഥം. ഹത്താ യമീസ, അവൻ വേർതിരിക്കുന്നത് വരെ, അൽ ഖബീസ ചീത്തയെ, മിന ത്വയ്യിബ് നല്ലതിൽ നിന്ന്, നല്ലതിൽ നിന്ന് ചീത്തയെ അവൻ വേർതിരിക്കുന്നത് വരെ എന്നർത്ഥം. മാ കാന അല്ലാഹു, അല്ലാഹുവിന്റെ രീതിയല്ല, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നില പിന്നെ പതിവല്ല. ലി ഉത്തലിഅക്കും, തല ഉദിച്ചു, തല അൽ ബദ്റു അല്ലെങ്കിൽ തല അൽ ഷംസു എന്നൊക്കെ പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു അല്ലേ. പിന്നെ ഒമാ കാനല്ലാഹു, അള്ളാഹുവിന്റെ രീതിയല്ല. ലി ഉത്തലിഅക്കും, അത്തല എന്ന് പറഞ്ഞാൽ ഇത്തല എത്തി നോക്കി, ലി ഉത്തലിഅക്കും നിങ്ങളെ എത്തി നോക്കിപ്പിക്കുക എന്നത്, അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക, നോക്കാൻ അവസരം ഉണ്ടാക്കി തരിക എന്നാണ് വാക്കിന്റെ ശരിക്കർത്ഥം. നിങ്ങളെ കാണിച്ചു തരിക അതാണല്ലോ എത്തി നോക്കിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ മതിൽ കാരണം കാണുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടി അപ്പുറത്ത് നടക്കുന്നത്, അപ്പൊ വാപ്പ എന്ത് ചെയ്തു, ഓനൊന്നും പൊക്കിയിട്ട് പിന്നെ മതിലിന്റെ മേലെ കൂടി ഒന്നാണ്ട് എത്തി നോക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് അത്തല എന്ന് പറയാം. അങ്ങനെ അതിന് പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, വെളിപ്പെടുത്തി കൊടുക്കുക എന്നൊക്കെ പറയാൻ പറ്റും. എന്ത് എന്തിലേക്ക് എത്തി നോക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക, എന്ത് മനസ്സിലാക്കി കൊടുക്കുക, അല ലൈബി, ഗൈബിലേക്ക്, ഗൈബായ കാര്യങ്ങൾ അഥവാ അഭൗതികമായ, ഭൗതികതക്ക് അപ്പുറത്തുള്ള, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അറിയാൻ അവസരമുണ്ടാക്കി തരിക എന്നത് അള്ളാഹുവിന്റെ ചര്യയല്ല. വലാക്കിന്നല്ലാഹ, പക്ഷേ അള്ളാഹു, യജിത്തബി പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു, മിർ റുസുലിഹി അവന്റെ ദൂതന്മാരിൽപ്പെട്ടവരെ, മൈ യശാ അവന്റെ ദൂതന്മാരിൽ നിന്ന്, മൈ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ. ഫ ആമിനു, ഫ അപ്പോൾ ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, ബില്ലാഹി അല്ലാഹുവിൽ, വ റസൂലിഹി അല്ലാഹുവിന്റെ റസൂലിലും. വഇൻ തുഅ്മിനു, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, വ തത്തഖു ഉമിനു നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വത്തഖു നിങ്ങൾ തഖ്വ പുലർത്തുകയുമാണെങ്കിൽ, ഫലക്കും നിങ്ങൾക്കുണ്ട് അജ്റുൻ അലീം, മഹത്തായ അലീമായ വണ്ണമായ പ്രതിഫലം അല്ലേ നേരത്തെ പറഞ്ഞു നമ്മൾ. എന്താ പറഞ്ഞത്? മാക്കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാമാ അൻതും അലൈ, മുഅ്മിനീങ്ങൾ ഉള്ള നിലപാടിൽ അവരെ അങ്ങ് വിട്ടേക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയല്ല, അള്ളാഹിന്റെ പതിവല്ല. ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബ്, നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുന്നത് വരെ. ഫമാ കാനല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബി, ഗൈബ് അറിയുവാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരിക എന്നതും അള്ളാഹുവിന്റെ രീതിയല്ല. ഫമാ കാനല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബി, നിങ്ങൾക്ക് ഗൈബ് മനസ്സിലാക്കി തരിക, മറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തരിക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കി തരിക എന്നതും അള്ളാഹുവിന്റെ രീതിയല്ല. വലാക്കിന്നല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ, പക്ഷേ അള്ളാഹു തആല അതിന് തെരഞ്ഞെടുക്കുന്നു അവന്റെ റസൂലുമാരിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവരെ. എന്താ പറഞ്ഞത്? റസൂലുമാരിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു തആല ഗൈബായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ആമിനു ബില്ലാഹി വറസൂലിഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കണം. വഇൻ തുഅ്മിനു വതത്തഖു ഫലക്കും അജ്റുൻ അളീം, നിങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ മഹത്തായ പ്രതിഫലവും കിട്ടും. എന്താ പറഞ്ഞത്? കാഫിർ മുനാഫിക്കും കാട്ടിക്കൂട്ടുന്നത് അള്ളാഹ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ദീനിന് ഒരു തകർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ കാഫിർ വിചാരിക്കേണ്ട, അവർക്കൊരു അബദ്ധം വരാതിരിക്കുന്നത് അവരുടെ നല്ലതിനാണ് എന്നും വിചാരിക്കേണ്ട എന്നും പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നൂലേ, എന്നാ പിന്നെ ആരൊക്കെ കാഫിർ ആരൊക്കെ മുനാഫിക്ക്, എന്തൊക്കെയാ സംഭവിക്കാൻ പോണത്, ബദറിൽ എന്താ സംഭവിക്കുക, ഉഹുദിൽ എന്താ സംഭവിക്കുക, ഇതൊക്കെ ഒന്ന് അള്ളാഹു തആലക്ക് മുൻകൂട്ടി ഞങ്ങളോട് ഒന്ന് പറഞ്ഞൂടെ. അള്ളാഹ്ക്ക് അറിയാലോ ഇതൊക്കെ. ലയ്യുള്ളാഹ ശയ്യ, ഒരു കാലത്തും അള്ളാഹ്ക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് ആണ് അള്ളാഹ് പറയുന്നത്. എന്നാ പിന്നെ ഉഹുദിലേക്ക് പോണതിന്റെ മുമ്പ് തന്നെ ഞങ്ങളോട് അത് പറഞ്ഞൂടായിരുന്നു. അള്ളാഹ്ക്ക് അറിയായിരുന്നല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്, എന്നിട്ട് അതിങ്ങോട്ട് പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ നമുക്കും തോന്നുമല്ലോ ഇത് വായിക്കുമ്പോൾ. ആ തോന്നല് സഹാബികൾക്കും തോന്നുമല്ലോ ആ കാലത്തും. എല്ലാ തോന്നലുകാർക്കും ഉള്ള മറുപടിയാണ് അങ്ങനെ ഒരു പരിപാടി അള്ളാഹ്ക്കില്ല. എന്ത്, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചു കൊടുത്തിട്ടു, അങ്ങനെ നടക്കാൻ പോകുന്നത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ. നമ്മള് ഈ ക്ലാസ് തീരുവോളം ഇവിടെ ആരൊക്കെ ഇരിക്കും, അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് മാഫിയത്തും നൽകട്ടെ, പക്ഷേ അത് നമുക്കറിയില്ല. എത്ര ആളുകളെ അവര് വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുഴഞ്ഞങ്ങോട്ട് വീഴുന്നു. ഈ ക്ലാസ് ഇത് 5 മിനിറ്റ് കൂടി ഉള്ളൂ, അത് പൂർത്തീകരിക്കുക നമ്മളെന്ന് നമുക്കറിയോ? ഇല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗൈബാണ്. നാളെ എന്ത് നടക്കും? നാളെ നമ്മളെവിടെ നമ്മള് ആക്സിഡന്റിൽ മരിക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞ ആ വണ്ടിയിൽ പിന്നെ നമ്മൾ കയറുമോ? അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് സംഗതികൾ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉള്ള സമാധാനം. നടക്കാനുള്ളതെല്ലാം കൂടി അറിയായിരുന്ന നമുക്ക് സന്തോഷമല്ല, ദുഃഖമായിരിക്കും ഉണ്ടാവുക, വിഷമവും ബേജാറും ആയിരിക്കും ഉണ്ടാക്കുക. അതൊന്നും നമ്മളെ അറിയിക്കാതെ അന്ന് ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്, വിജയമായാലും പരാജയമായാലും ഒക്കെ. എന്നിട്ട് പരിശ്രമിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലാതെ ഒരു പരിപാടി അള്ളാഹ്ക്കില്ല. ആദ്യം പറഞ്ഞത് എന്താ? മൂമിനുകളിലെ നല്ലതും ചീത്തയും വേർതിരിക്കുന്നതാണ്. മൂമിനുകളിൽ എന്തുണ്ട്? നല്ല മൂമിനും ഉണ്ട്, ചീത്ത മൂമിനും ഉണ്ട്. അതിനെ അള്ളാഹു തആല വേർതിരിക്കാതെ വിടൂല. കാഫിർ ഇമാതിരി ഒരു ബുദ്ധിമുട്ടും ദീനിന് ഉണ്ടാക്കില്ല, പിന്നെ എന്തിനാ അങ്ങനെ ഒരു യുദ്ധം, എന്തിനാ അങ്ങനെ ഒരു സംഘട്ടനം, എന്തിനാ അങ്ങനെ ഒരു ഒരു പ്രതിസന്ധി, എന്തിനാ ഒരു ഭീഷണി, എന്തിനാ ഒരു ഭയപ്പെടുത്തൽ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും. അള്ളാന്റെ മറുപടിയാണ് അത്. എന്തിനാണെന്ന് വെച്ചാൽ ഒറിജിനൽ മുഅ്മിൻ ആരാണ്? സാഹചര്യം അനുകൂലമായത് കൊണ്ട് മാത്രം മുഅ്മിനായ, മുഅ്മിനാന്നും പറഞ്ഞ് നടക്കുന്ന ഉള്ളിൽ ഈമാൻ ഇല്ലാത്തത് ആരാണ്? അത് അള്ള അങ്ങോട്ട് പുറത്ത് ചാടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണല്ലോ ഒരാള് ധീരനാന്ന് തെളിയൽ എപ്പോഴാ? വീടൊക്കെ വാതിലിന്റെ മൂന്ന് പൂട്ടും പൂട്ടി ഭദ്രമായിട്ട് വീട്ടിന്റെ അകത്തിരിക്കുമ്പോഴല്ലോ ഒരാൾ ധീരനാന്ന് തെളിയൽ. ഭീഷണി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് ആൾക്ക് ധൈര്യം ഉണ്ടെന്ന് തെളിയൽ. ഒരാൾ ഉദാരനാന്ന് തെളിയൽ എപ്പോഴാണ്? അയാൾ പണം ചെലവാക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. ഒരാൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് തെളിയൽ എപ്പോഴാ? ഒരു പണിയെടുക്കാതെ ഇരിക്കുമ്പോഴല്ലോ, എന്തോ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമ്പോഴാണ് ആ ആള് നല്ല ആരോഗ്യമുള്ള ആളാണ്. എല്ലാവർക്കും അത് ഒറ്റക്ക് പൊക്കാൻ കഴിയാത്തത് മൂപ്പർ ഒറ്റക്കൈ കൊണ്ടെടുത്ത് പൊക്കി, ആള് ഭയങ്കരനാ എന്ന് നമ്മൾ പറയലെപ്പോഴാ? ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നപ്പോഴാണ്. അൽ അഷിയാവു ഇഴറഫുബി അലുദാബിഹ, അറബിയിലെ ചൊല്ലാണ്, കാര്യങ്ങൾ വെളിപ്പെടുന്നത് അതിന്റെ വിപരീതത്തിലാണ്. നല്ല വെളിച്ചെന്ന് പറയലെപ്പോഴാ? നട്ടുച്ചക്ക് വലിയ ലൈറ്റ് കത്തിച്ചത് കൊണ്ട് നല്ല വെളിച്ചെന്ന് പറയില്ല, അത് ഇരുട്ടത്ത് കത്തിക്കണം. ഇരുട്ടുണ്ടാകുമ്പോഴാണ് വെളിച്ചത്തിന്റെ പവർ അറിയാം. എന്നതുപോലെ ഈമാനിന്റെ കരുത്ത് മൂമിനാണ്, ആള് യഥാർത്ഥ മൂമിനാണെന്ന് തെളിയൽ എപ്പോഴാ? അതിങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ കയ്യിലൊക്കെ ഉള്ള ആഭരണമില്ലേ, സ്വർണക്കട്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്വർണക്കട്ടിക്ക് എന്ത് സുഖം, അതാരും കാണിക്ക പോലും ഇല്ല. അത് എവിടെയോ അതിനൊരു പീഡനം ഏറ്റിട്ടില്ല, അത് ഉരുക്കി അച്ചിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് ആ പിന്നെ പൊതിഞ്ഞ അവിടെ സൂക്ഷിച്ചതാണ് ബിസ്ക്കറ്റ്. അത് ആഭരണമാകല്ലേ, എത്ര പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഉരുക്കി ഇടിച്ച് പരത്തി വലിച്ച് നീട്ടി വെട്ടി നുറുക്കി പിന്നെയും ചൂടാക്കി വിളക്കി പിന്നെ രാഗി മിനുക്കി, എന്തോ ഒരു പീഡനം കഴിഞ്ഞിട്ടാണ് ഒരു സ്വർണ ബിസ്ക്കറ്റ് സ്വർണ ആഭരണമായിട്ട് മാറിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നതുപോലെ മനുഷ്യരാശിയിലെ ആഭരണങ്ങളാണ് മഹാന്മാരായ ആളുകൾ. അവരുടെ മഹത്വം മുഴുവൻ വന്നത് ഒരുപാട്. ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനാണ്. ഇബ്രാഹിം റബ്ബുഹു ഫഅത്തമഹു, ആ പരീക്ഷണം മുഴുവൻ അതിജീവിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു ആഭരണമായത്. അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഏതോ ഒരു ഇബ്രാഹിം കാക്കയായിട്ട് മാറുകയാണ്. ഇതാണ് അല്ലാഹ് പറഞ്ഞത്. ഇങ്ങനെ മുഅ്മിനീങ്ങളുടെ ഈമാന് തെളിയിക്കാനും അവരുടെ നിഫാഖ് പുറത്തു ചാടിക്കാനും അള്ളാഹു തആല സംവിധാനം ഉണ്ടാക്കാതെ വിടൂല. അതിനാണ് പ്രതികൂല സാഹചര്യങ്ങൾ. അന്ന് മാത്രമല്ല, ഉഹദ് മാത്രമല്ല, ഖിയാമത്തുനാൾ വരേക്കും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടിങ്ങളോട് പറയലും അതും അള്ളാന്റെ പരിപാടിയല്ല. പിന്നെ എന്ത് ചെയ്യും അള്ളാ? ചിലതൊക്കെ മുൻകൂട്ടി അള്ളാ പറഞ്ഞു കൊടുക്കും. ആർക്ക്? അള്ളാന്റെ റസൂലുമാരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക്. റസൂലിന് എപ്പോഴും ഗൈബായ കാര്യങ്ങൾ അറിയോ? ഇല്ല. റസൂൽ എന്നെ പറഞ്ഞത് കാണാലോ നമുക്ക്. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ, ഞാൻ ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ഖൈർ വാരിക്കൂട്ടുമായിരുന്നു. ഇല്ല, റസൂലിന് എപ്പോഴും ഗൈബ് അറിയില്ല. ആയിഷ ബീവിയുടെ പേരിൽ അപവാദം പറഞ്ഞുണ്ടാക്കി മുനാഫിക്കുകള്. സത്യാണോ അല്ലേന്ന് റസൂലിന് മനസ്സിലായത് അള്ള വെളിപ്പെടുത്തിയപ്പോഴാണ്, അതുവരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു കഥ ചോദിച്ചപ്പോ, രണ്ടാഴ്ചക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴിക്ക് വന്നില്ല. കാരണം എന്താ? ജിബ്രീൽ നാളെ വരില്ല എന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്ത് സംഭവിക്കും? അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന റസൂലിന് ഉദ്ദേശിക്കുന്ന ഗൈബ് അള്ളാഹ് അറിയിച്ചു കൊടുക്കും. സ്വർഗം നരകം കാട്ടിക്കൊടുത്തു. സ്വർഗത്തിൽ ചിലരെ അവിടെ വെച്ച് കണ്ടതായി വരെ റസൂല് പറയണ്ട്. റസൂൽ ഇസ്രാഉ മിഅ്റാജും പോകുമ്പോ അത്താബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം ചെറിയ കുട്ടിയാണെന്ന്. എന്നിട്ട് മക്ക പത്തതിന്റെ സമയത്ത് പറഞ്ഞു, ഇവനെ ഞാൻ അവിടെ സ്വർഗത്തിന്റെ വാതുക്ക കണ്ടു. ഇങ്ങനെ മറിഞ്ഞ കാര്യങ്ങൾ റസൂലുമാരിൽ നിന്ന് എല്ലാ ഗൈബും എല്ലാ റസൂലുമാരിനും അല്ല, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഗൈബ് ഉദ്ദേശിക്കുന്ന റസൂലിന് മുൻകൂട്ടി മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹ് സെലക്ട് ചെയ്യും. വലാക്കിൻ അല്ലാഹു ഹിജ്തബി മിർ റസൂലിഹി മൻ യശാ. മുഅ്മിനീങ്ങൾ എന്താ വേണ്ടത്? ഫആമിനു ബില്ലാഹി വറസൂൽ. മുഅ്മിനീങ്ങൾ വേണ്ടത് അള്ളാഹുവിലും അവന്റെ റസൂലാണെന്ന് ബോധ്യം വന്നാൽ റസൂലിലും വിശ്വസിക്കുകയാണ് വേണ്ടത്. ഏതുപോലെ? ഇപ്പൊ നമ്മൾ മരുന്ന് കുറിപ്പടി, ഈ മരുന്ന് എന്തിനുള്ള മരുന്നാണ് ആർക്കറിയാം. പിന്നെ എന്താ അത് കഴിക്കണത്? അത് ഡോക്ടർ എഴുതി തന്നതാണ്, അതുകൊണ്ട് കഴിക്കുന്നു. ഡോക്ടർക്ക് അറിയാം, അത് ഡോക്ടർ തന്നെയാണ്, ഒറിജിനൽ ഡോക്ടറാണ്, അത് നമുക്കറിയാം, അത് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെ അയാൾ എഴുതി തന്ന മരുന്ന് അങ്ങോട്ട് വാങ്ങി തിന്നാണ്. ഈ മരുന്ന് എങ്ങനെയാണ്, എന്താണ്, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതൊക്കെ അയാൾക്കാണ് അറിയാം. എന്നതുപോലെ അള്ളാഹുലും റസൂലിലും അള്ളാഹുലും അവന്റെ റസൂലും, റസൂല് പറഞ്ഞ അംഗീകരിക്കുക. കാരണം റസൂലിന് അത് അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ യഥാർത്ഥത്തിൽ നിലപാട്. പിന്നെ റസൂല് പറഞ്ഞാലും ഞാൻ അങ്ങ് സ്വീകരിക്കും. ഇപ്പൊ മുനാഫിക്കളുടെ പ്രശ്നം അതായിരുന്നു, 300 ആള് വൈക്കൽ പോയത് എന്തിനാ, ഇത് എടുക്കാ ഈ പോക്ക് നല്ലതിനല്ല, ഇതിന് ഞങ്ങളില്ല, ഇത് വെറുതെ പോവുകയാണ്, ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേർതിരിഞ്ഞു പോവുകയാണ്. മുഅ്മിനീങ്ങളുടെ നിലപാട് എന്താ, അള്ളാന്റെ റസൂല് പുറപ്പെടാൻ പറഞ്ഞു, ഞങ്ങൾ പുറപ്പെട്ടു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അത് ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇതാണ് മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്. ആമിനു ബില്ലാഹി വ റസൂലിഹി, അതാണ് ബഹുവചനായിട്ടാണ് പറഞ്ഞത്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല, ഏത് കാലത്തുള്ള ആളുകളും അതാത് കാലത്ത് അള്ളാന്റെ റസൂലുമാരോട് അനുവർത്തിക്കേണ്ട നിലപാടാണ്. അങ്ങനെയാണെങ്കിലോ വൈൻ തുമിനു വ തത്തഖു ഫലക്കും അജുറുൻ അലീം, നിങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ ലോകത്ത് എന്തെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, അതൊന്നും നിങ്ങളെ ബാധിക്കില്ല, നിങ്ങൾക്ക് അജുറുൻ അലീം കിട്ടും. ഉഹദിൽ മരണപ്പെട്ടു പോയ ആളുകൾ അജുറുൻ അലീം, നഷ്ടമൊന്നും വന്നിട്ടില്ല. പരിക്കേറ്റ ആളുകൾ അതിനും അജുറുൻ അലീം, അത് രണ്ടും അല്ലാത്ത ആളുകൾ, അധ്വാനിച്ച ആളുകൾ അവർക്കും അജുറുൻ അലീം. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല. എന്താ ഇപ്പൊ മൊത്തം പറഞ്ഞത്, കാഫിറുകളുടെയും മുനാഫിക്കുകളുടെയും പ്രവർത്തനം കൊണ്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട. പിന്നെ അവർ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് അവരുടെ വലിയ സൗഭാഗ്യം എന്ന് അവരും വിചാരിക്കണ്ട. പിന്നെ മൂമിനിങ്ങൾ ഇതൊന്നും ഉണ്ടാകാതെ എന്തിനെ ബദർ ഉഹുദു ഇങ്ങനെയുള്ള ഇടങ്ങറൊക്കെ ഉണ്ടായത്, അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഈസി ആയിട്ട് മൂമിനായിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാമെന്ന് മൂമിനിങ്ങളും വിചാരിക്കണ്ട. മറിഞ്ഞ് നടക്കാൻ പോണ കാര്യങ്ങൾ ഇനി എന്തൊക്കെ പരാജയം ഉണ്ടാകുക, എന്തൊക്കെ വിജയം ഉണ്ടാകുക, അതൊന്നും അങ്ങോട്ട് പറഞ്ഞുതരുന്നാല് മുനാഫിക്കളെ കൊണ്ടും കാഫിറിനെ കൊണ്ടും എന്തൊക്കെ ഗുണദോഷം ഉണ്ട് അങ്ങനെ പറഞ്ഞുതരില്ലൊന്നും അള്ളാന്റെ പരിപാടി പെട്ടതല്ല. ചിലതൊക്കെ റസൂലിന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്ത് വേണം, ഈ റസൂല് പറഞ്ഞത് അനുസരിച്ച് മുന്നോട്ട് പോകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല, നിങ്ങൾ ചെയ്തതിനൊക്കെ പ്രതിഫലം ധാരാളമായി അള്ളാഹു തആല തരികയും ചെയ്യും. ഇങ്ങനെ മൊത്തത്തിൽ ഉഹദിന്റെ നിരൂപണമായിട്ടുള്ള ഒരു വർത്തമാനമാണ് അള്ളാഹു തആല പറയുന്നത്. ആ അവിടെ വന്നിട്ട് ബാക്കി ഇൻഷാല്ലാ നാളെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിലും യഥാർത്ഥ മുഅ്മിനാണ്, ത്വയ്യിബ് ആണ്, ഖബീസ് അല്ല എന്ന് തെളിയുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഈമാനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു പ്രയാസങ്ങളും ഞങ്ങളുടെ മുനാഫിഖാണ് എന്ന് തെളിയുന്ന പരീക്ഷണങ്ങളാക്കരുത് തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ തെളിയുന്ന അവസരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നൽകാവൂ പടച്ചവനെ. വലിയ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിലൊക്കെ മുഅ്മിനായി നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം തമ്പുരാനെ. ഒരുപാട് ആളുകൾ കുടുംബത്തോടെ കോവിഡ് ബാധിച്ചിരിക്കുന്നവർ, അതുപോലെ മറ്റ് മാരക രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് സന്ദേശം അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഷഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വ സയ്യിൻഹു ഫീ ഖുലൂബിന. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന വ കഫിർ അന്നാ സയ്യിആത്തിന വ തവഫന മഅൽ അബ്റാർ. اللهم جمعنا في جناتك النعيم مع النبيين والصديقين والشهداء والصالحين. اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل اولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين. اللهم ارحم ازواجنا وانزل السكينه في منازلنا وبارك لنا فيما اعشنا. اللهم اشف امراضنا وامراض مرضانا. اللهم يسر عسيرنا وحصل مرادنا وقل هوائجنا واغفر ذنوبنا وأدي ديوننا واعتق رقابنا من الديون والملالم والنار. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم انصر أمراءنا وعلماءنا وألف بين قلوبنا المؤمنين ووحد صفوفنا وشتت أعداءنا وأيد أيدينا لإقامة الدين. അല്ലാഹുമ്മ ജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ റബ്ബനാ ലാ തുസല്ലിത് അലൈനാ മല്ല യഖാഫുക വലാ യർഹമുനാ വകുഫ് ഐദിയൽ കാഫിരീന വല്ലാലിമീന വൽഫാസിഖീന അന്നാ യാ ഖഫിയൽ അൽഖാഫ് നജ്നാ മിമ്മാ നഖാഫ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين السلام عليكم